ഓസ്ട്രേലിയൻ ജീവിതം ക്വാറന്റൈനിൽ ആരംഭിക്കേണ്ടി വന്ന മെജോ വർഗീസിന്റെ കുടുംബത്തെക്കുറിച്ചൊരു റിപ്പോർട്ട് ശ്രോതാക്കളിലേക്ക് കഴിഞ്ഞയാഴ്ച എത്തിച്ചതാണ്. മെജോയുടെ കുടുംബത്തോടൊപ്പം ഉളിരുവിലെ മറ്റൊരു മലയാളി കുടുംബത്തിലെ 3 വയസ്സുകാരൻ ഡേവിഡ് അരുണും തിരിച്ചെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ കേരളത്തിലെത്തിയ ഈ 3 വയസ്സുകാരൻ തിരിച്ച് പിതാവ് അരുൺ ജോർജിൻ്റെയും മാതാവ് റിനി ഫിലിപ്പിൻ്റെയും സഹോദരി ആഞ്ചല ജോർജിൻ്റെയും അടുക്കലെത്തുന്നത് ഇന്നലെയാണ്. 1 വർഷത്തെ കാത്തിരിപ്പിനും 14 ദിവസത്തെ ക്വാറന്റൈനിനും ശേഷം ഡാർവിനിൽ ഡേവിഡ് ഇന്നലെ കുടുംബത്തെ കണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. ഇവരുടെ സന്തോഷവും അതുപോലെ തന്നെ അനുഭവങ്ങളും SBS മലയാളവുമായി ഇവർ ഇന്നലെ പങ്കുവച്ചു. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമസ്കാരം അരുൺ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം, താങ്ക് യു.
അരുൺ, ഓസ്ട്രേലിയയിലേക്ക് അരുണിന്റെ 3 വയസ്സുള്ള മകൻ ഇന്ന് നിങ്ങൾ ഒരു റീയൂണിയൻ നടന്ന ഒരു ദിവസമാണ്, ഒന്ന് വിവരിക്കാമോ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇപ്പൊ നമ്മള് 1 കൊല്ലവും 6 ദിവസവും കഴിഞ്ഞാണ് മോനെ കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റിയില്ല. ഇപ്പം നമ്മളിങ്ങനെ വരണമല്ലോ എന്ന് ഓർത്ത് എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അത് ഏറ്റവും രസകരമായിട്ടൊരു സംഭവം എന്നാന്ന് പറഞ്ഞാല്, മോള് പറയുന്നത് അവനെ നാട്ടിൽ വിടാനുള്ള ഐഡിയ നിങ്ങളുടെ ആയിരുന്നു, അപ്പം അവനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാന്നുള്ള രീതിയിൽ എപ്പോഴും മോള് ഞങ്ങളെ ടീസ് ചെയ്യുമായിരുന്നു.
പുറയിൽ നിന്ന് ശബ്ദം കേൾക്കാം, വളരെ എക്സൈറ്റഡ് ആയിട്ട്.
അതെ അതെ, അവർ രണ്ടുകൂടെ കളിക്കുന്ന ഭാഗമാണ്. ഞാൻ ഉളുറൂലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്, അതായത് ISRO റിസോർട്ടിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അവിടെ 7 കൊല്ലവും 10 മാസവും ജോലി ചെയ്തതിനു ശേഷം എനിക്ക് വേറൊരു ജോലി കിട്ടിയപ്പോ മൂവ് ചെയ്യുമായിരുന്നു. അന്നേരം എന്റെ മമ്മിയും പെങ്ങളും കൂടി ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയില്. അപ്പൊ അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു മോന്. അപ്പം അവരുടെ കൂട്ടത്തിലൊരു ചെറിയൊരു ഹോളിഡേസിന് പോയതാ യഥാർത്ഥത്തില്. അപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പം ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. അപ്പൊ അവൻ 2 വയസ്സ ഉണ്ടായിരുന്നല്ലോ അന്നേ. അപ്പൊ മോളെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, മോനെ 2 വയസ്സുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണല്ലോ. ഞങ്ങള് 3 ട്രിപ്പായിട്ടാ ഞങ്ങൾ സാധനങ്ങളെല്ലാം മൂവ് ചെയ്ത് ഇപ്പൊ കക്കടൂലേക്ക്. അന്ന് വിടുമ്പം 2 വയസ്സ്, അപ്പൊ ചെറിയ ഒരു ഹോളിഡേസിന് പോയതാണ്.
ഡിസംബർ മാസത്തിൽ നാട്ടിലേക്ക് പോയി,
ഡിസംബർ 5 നാട്ടിൽ പോയി. ഞാൻ ഡിസംബറില് കോൺട്രാക്ട് ഇതായിരുന്നു, അപ്പൊ എനിക്ക് നോട്ടീസ് പീരീഡിലായിരുന്നു ഞാനേ. എന്നിട്ട് ഞാനിവിടെ ജോയിൻ ചെയ്തത് January 13 ജോയിൻ ചെയ്തു. ഞങ്ങൾക്ക് മാർച്ചിൽ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ആയിരുന്നു.
അപ്പൊ ആ ഡേവിഡ് ആ മാർച്ചിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി ആയിരുന്നു, പക്ഷെ അത് നടന്നില്ല.
മാർച്ചിൽ ഞങ്ങള് പോയി, ഏപ്രിൽ ആദ്യം തിരിച്ചു വരിക എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പം കക്കിടു നാഷണൽ പാർക്കിന്റെ അകത്തായതുകൊണ്ട് അവർ ബയോസെക്യൂരിറ്റി റൂൾ ഇമ്പോസ് ചെയ്തു. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് തൊട്ട് ഞങ്ങൾ അതിന്റെ അകത്ത് ലോക്ക്ഡ് ആയിപ്പോയി. June 5 വരെ ഞങ്ങൾ ലോക്ക്ഡൌണിലായിരുന്നു ഈ നാഷണൽ പാർക്കിന്റെ അകത്ത്.
നിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നല്ലോ ഓസ്ട്രേലിയയിൽ തന്നെ.
അതെ, കാരണം ഞങ്ങള് ഒത്തിരി അബോറിജിനൽസ് ഞങ്ങളുടെ അവിടെ ഉണ്ട്, താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ അവിടെ ഈ നാഷണൽ പാർക്കിന്റെ അകത്തെ. ഇപ്പൊ ഉളുറൂലാണെങ്കിലും ഇപ്പൊ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് കക്കടു നാഷണൽ പാർക്ക്. അപ്പം അതിന്റെ അകത്ത് ഒത്തിരി ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് അവരുടെ ഒരു സേഫ്റ്റിയും വെൽബീയിങ്ങിനും വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ബയോസെക്യൂരിറ്റി റൂൾ ഇമ്പോസ് ചെയ്തു. അപ്പൊ ബയോസെക്യൂരിറ്റി റൂൾ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പം അവിടെ അകത്തുള്ളവർക്ക് പുറത്തേക്ക് പോകാനോ പുറത്തുള്ളവർക്ക് അകത്തേക്ക് വരാനോ പറ്റത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഡാർവിൻ ഞങ്ങൾക്ക് 300 കിലോമീറ്റർ അടുത്താണ്, പക്ഷെ ഡാർവിന് പോലും വരാൻ പറ്റാത്തൊരവസ്ഥയായി.
അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ
നാട്ടിൽ പോകാൻ പറ്റുമായിരുന്നു എന്നുള്ളൂ, തിരിച്ചു വരാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഈ സെയിം സമയത്താണ് മെജോയും നാട്ടിൽ പോയെ. മെജോയ്ക്കും ഫാമിലിക്കും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ വന്നത് ഈ സെയിം ടൈമിലാണ്. അതായത് ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾക്ക് നാട്ടിൽ പോണേ പോവാം, പെർമിഷൻ തരാം, പക്ഷെ തിരിച്ച് റിട്ടേൺ വരാൻ പറ്റത്തില്ല.
ഇത് കൂടാതെ നാട്ടിൽ എങ്ങനെയായിരുന്നു, അവര് ആരുടെ കൂടെയായിരുന്നു ഇത്രയും നാള്, അവിടുത്തെ ഒരു കൺസേണിങ് ആയിരുന്നു അവിടെ എങ്ങനെ കാര്യങ്ങൾ? കോവിഡ് വളരെ കൂടുതലുമായിരുന്നല്ലോ.
അതെ, നാട്ടില് രണ്ട് വീടും തമ്മിൽ വളരെ അടുത്താണ്. ഇപ്പൊ എന്റെ ആണെങ്കിലും വൈഫ് ഹൗസ് ആണെങ്കിലും തമ്മിൽ 3 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ നാട്ടില്. നാട്ടില് പാലായാണ്, പാലായും ചേർപ്പെങ്കിലും. അപ്പൊ അതുകൊണ്ട് രണ്ട് വീട്ടുകാരും മാറി മാറിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഡേവിഡ് ഹാപ്പി ആയിരുന്നു, കാരണം ഇവരെ ചെറുപ്പം മുതൽ അറിയാവുന്നതായിരുന്നു കൊണ്ട് ഡേവിഡിന് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഡേവിഡ് ഹാപ്പി ആയിരുന്നു, ഞങ്ങള് ഹാപ്പി അല്ലായിരുന്നു.
അരുൺ, അവിടെ സാധാരണഗതിയിൽ മറ്റൊരു കുടുംബത്തോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളത് അനുവദിക്കുന്ന കാര്യമാണോ? എങ്ങനെയാണ് അത് സാധ്യമായത്?
അത് നമ്മള് പല വഴികളും നോക്കി. അപ്പം എനിക്ക് മെജോയിനെ ഫാമിലിയിൽ നേരത്തെ എനിക്ക് അറിയാവുന്നതാണ്, ഞങ്ങൾ ഒരുമിച്ച് ഒരു കമ്പനി ജോലി ചെയ്ത് പരിചയമുള്ളതാണ്. അപ്പൊ ഞാനും മെജോയും ഈ ഉള്ളൂർ ISRO റിസോർട്ടിൽ ഒരുമിച്ച് ജോലി ചെയ്തോണ്ടിരുന്ന, അപ്പൊ ഞങ്ങൾ നല്ല അടുത്ത് അറിയാവുന്നവരാ മൊത്തം 2 ഫാമിലിയും തമ്മില്. ഇതിന്റെ അകത്ത് ഈ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനിൽ, അതായത് ന്യൂഡൽഹിയിലുള്ള ഇന്ത്യൻ ഓഫീസ് ഒഴിച്ച് ബാക്കി അവര് മാത്രമാണ് ശരിക്കും പറഞ്ഞാല് നമുക്കൊരു റിപ്ലൈ തരാതെ ഉണ്ടായിരുന്നേ. ബാക്കി എല്ലാരും നല്ല സഹകരണമായിരുന്നു. അതായത് ഇപ്പൊ നമ്മള് ഓസ്ട്രേലിയയിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ട്രേഡ്സ് ആണെങ്കിലും അവരൊക്കെ നമ്മുടെ കാര്യം വളരെ നന്നായിട്ട് ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും നമ്മള് ഫോൺ വിളിച്ച് നമുക്ക് വേണ്ട ഗൈഡൻസ് തരികയും ചെയ്തു. നന്ദി പറയേണ്ട മെജോ കഴിഞ്ഞു കഴിഞ്ഞാല് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ട്രേഡ്സും ഓസ്ട്രേലിയൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമാണ് ശരിക്കും പറഞ്ഞ ഇടപെട്ടെ. പക്ഷെ വേറെ ആരും നമ്മളെ അത്ര സഹായിച്ചില്ല. എന്റെ ഫാദർ ട്രാവൽ ഏജന്റ് ആണ്. ഞങ്ങൾ 25 കൊല്ലമായിട്ട് ട്രാവൽ ഏജൻസ് നടത്തുവാണ് നാട്ടില്. അപ്പൊ ഫാദറിന്റെ ഉള്ള കോണ്ടാക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു.
അല്ല, അത് സർക്കാരിനോട് പ്രത്യേകമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിന്റെ പെർമിഷൻസും മറ്റു കാര്യങ്ങളും ലഭിച്ചത്?
അപ്പം നമ്മൾ അതിന് പെർമിഷൻ കൊടുക്കണമായിരുന്നു. അപ്പം ഞാനും വൈഫും ഒപ്പിട്ട് കൺസെന്റ് ലെറ്റർ എഴുതി ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. അതായത് നമ്മൾ രണ്ടുപേരും ഒപ്പിട്ടാൽ മാത്രമായിരുന്നു കൊച്ചിനെ അങ്ങനെ വേറൊരു ഫാമിലിയുടെ കൊണ്ടുവരാനുള്ള പെർമിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യുള്ളായിരുന്നു. അതായത് നാട്ടിൽ നിന്ന് വരുന്ന ഏത് ഫ്ലൈറ്റ് ആണ്. അപ്പം ഇപ്പൊ കൊച്ചിയിൽ നിന്ന് ഡൽഹി ആയിരുന്നു ആദ്യത്തെ ഫ്ലൈറ്റ്. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഡാർവിൻ ആയിരുന്നു രണ്ടാമത്തെ. അപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇന്ന ഫ്ലൈറ്റിൽ ഇന്ന ദിവസം കയറുന്നു, അത് കഴിഞ്ഞ് ഡൽഹിയിൽ ഇന്ന ഹോട്ടലിൽ താമസിക്കുന്നു, അത് കഴിഞ്ഞ് അവിടുന്ന് ഇന്ന ഫ്ലൈറ്റിൽ ഡൽഹി ടു ഡാർവിൻ എന്നുള്ളത് നമ്മൾ എഴുതി ഇപ്പൊ ഞാനും വൈഫും ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു കൺസെന്റ് ലെറ്റർ. ഇപ്പൊ കൺസെന്റ് ലെറ്റർ എല്ലാം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള എക്സംഷൻ കിട്ടിയത്. ഇങ്ങനെ ഒത്തിരി പേർക്ക് ഉണ്ടായിട്ട് ഞാൻ മാത്രമായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഫാമിലി മാത്രം ഉണ്ടെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ഇതിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഒത്തിരി പേര് ഉണ്ടെന്നോ. അപ്പം 1.5 വയസ്സുകാരനും 3 വയസ്സുകാരും അങ്ങനെ ഒത്തിരി പേര് നാട്ടിലേക്ക് ഇതുപോലെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്.
കേരളത്തിൽ തന്നെ മലയാളികൾ തന്നെയുണ്ട് ഇതുപോലെ കുടുങ്ങി കിടക്കുന്നത്? കുട്ടികൾ മാത്രം?
കുട്ടികൾ മാത്രമായിട്ട് കുടുങ്ങി കിടക്കുന്നവർ എനിക്ക് വേറെ ഒരു 1.5 വയസ്സുകാരൻ ഒരാളെ അറിയായിരുന്നു മലയാളി. അപ്പം അവര് ഫാദറിലേക്ക് പെർമിഷൻ കിട്ടി ഫാദറിലോട് കൂടെയാണ് പോകുന്നത്. അതായത് നേരത്തെ അവരൊരു റൂള് വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി വിസ ഉള്ളവർക്കാണെങ്കിൽ എക്സംഷൻ കൊടുക്കും, പുതിയതായിട്ട് വിസ ഗ്രാന്റ് ചെയ്യത്തില്ല എന്നുള്ളതായിരുന്നു അവരുടെ റൂള്. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഇപ്പം മെജോയുടെ ഫാമിലിക്ക് കൊണ്ടുവരാൻ പറ്റിയതുപോലെ ഫാദറിലേക്ക് ഓൾറെഡി വിസ ഉണ്ടായിരുന്നോണ്ട് ഫാദറിലേക്ക് കൊണ്ടുവരാനുള്ള പെർമിഷൻ ആണ് ആ കൊച്ചിന് കൊടുത്തത്. ഓരോ കേസും ഓരോ ഇതായിട്ടാണ് ചെയ്യുന്നത്, ഓരോ സാഹചര്യം അനുസരിച്ച്.
എന്തെല്ലാം കാര്യങ്ങളാണ് പൊതുവായിട്ട് ഇതുപോലെ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക?
തീർച്ചയായിട്ടും രണ്ട് ഏജൻസിയിൽ വ്യക്തമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ആദ്യത്തെ ഡിഫാറ്റ് എന്ന് പറയും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ട്രേഡ്സ്. അവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ടിക്കറ്റിനുള്ള എലിജിബിലിറ്റി, അല്ല ടിക്കറ്റ് കിട്ടാൻ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുള്ളൂ. അത് ഓരോന്ന് അത് എപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനെ ബേസ് ചെയ്തല്ല, ഓരോ കേസും അനുസരിച്ചാണ് ആർക്കാദ്യം ടിക്കറ്റ് കൊടുക്കുന്നെന്ന് അവർ തീരുമാനിക്കുന്നത്. ഞങ്ങള് രജിസ്റ്റർ ചെയ്തത് അത്രയാണെങ്കിലും നമ്മുടെ എന്തുമാത്രം സീരിയസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പറയണം. അത് യഥാർത്ഥത്തിൽ നമ്മൾ കൊണ്ടുവരാൻ എന്തെല്ലാം നോക്കി എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അവർ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അവർ ടിക്കറ്റ് വെൽക്കം ചെയ്യുന്നത്. ഞങ്ങളുടെ കേസിൽ ഇപ്പൊ ഞങ്ങൾക്ക് പോയി കൊണ്ടുവരാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു, കാരണം പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവർ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിൽ അതിന് എക്സെപ്ഷൻ തരാന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇപ്പം മെജോയുടെ ഫാമിലിക്ക് ആണെങ്കിലും ടിക്കറ്റ് കിട്ടാതിരിക്കുമായിരുന്നു, അവർ 5 ടിക്കറ്റ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം മെജോ വില്ലിംഗ് ആയിരുന്നു മോനെ കൊണ്ടുവരാൻ. അപ്പം ഞങ്ങൾ പറഞ്ഞു 6 ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരാമെങ്കിൽ മെജോയും ഫാമിലിയും കൊച്ചിനെ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞ് നിങ്ങൾക്കായിട്ട് ഒരു റൂളൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അവരിതുപോലെ ഡാർവിലുള്ള ഹോവാർഡ് സ്പ്രിങ്സിൽ ക്വാറന്റീൻ ചെയ്യണമെന്ന് പറഞ്ഞു 14 ദിവസം. ആ സമയത്ത് നമ്മൾ കാണാനോ ഇടപെടാനോ പറ്റില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഇതെല്ലാം എഴുതി കൊടുത്തു, ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമ്മൾ അനുസരിക്കും, നമുക്ക് വേറെ ഡിസ്കൗണ്ടോ എക്സംഷനോ ഒന്നും വേണ്ട, നമ്മൾ അവർ പറയുന്ന ഫുൾ ഫീസും നമ്മൾ അടയ്ക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുത്തു. അത് അതിന് ശേഷമാണ് അവർ അതിനുള്ള പെർമിഷൻ തന്നത്.
സ്പെഷ്യൽ പ്രിഫറൻസ് ഈ ഒരു പ്രത്യേക സാഹചര്യം നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ട് ടിക്കറ്റ് മുൻകൂറായിട്ട് എല്ലാവർക്കും കിട്ടാൻ ഒരു സാഹചര്യം ഉണ്ടായോ?
തീർച്ചയായിട്ടും. ഇപ്പൊ ഞങ്ങൾക്ക് 6 ടിക്കറ്റ് നമ്മൾ അവർ ഇൻവൈറ്റ് ചെയ്തു ഗവൺമെന്റ്. അതായത് നമുക്ക് വേറെ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ട്രേഡ്സ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുവാണ്. അത് കഴിയുമ്പം ക്വാണ്ടസിന്റെ എയർക്രാഫ്റ്റ് ആയിരുന്നു. അപ്പം ക്വാണ്ടസിൽ നിന്നാണ് നമുക്ക് ബുക്കിങ്ങിന്റെ ലിങ്ക് ഒക്കെ വരുന്നത്. കാരണം നമ്മൾ ഇത് രണ്ടിടത്ത് രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷൻ സോറി ഓസ്ട്രേലിയൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിലും നമ്മുടെ ഒരു കേസായിട്ട് രജിസ്റ്റർ ചെയ്തായിരുന്നു.
നന്ദി അരുൺ ഈ അനുഭവങ്ങൾ പങ്കുവച്ചതിന്. ഇനി ഡേവിഡിന്റെ മാതാവ് റിനി മേരി ഫിലിപ്പുമായാണ് SBS മലയാളം സംസാരിക്കുന്നത്.
ഇന്ന് റിനിയെ സംബന്ധിച്ചിടത്തോളം, റിനിയെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ. എങ്ങനെയാണ് ഇന്നത്തെ ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്?
അത് ഭയങ്കര നീളമുള്ള കാത്തിരിപ്പായി പോയി. അവൻ അവിടുന്ന് പോന്നപ്പോ തൊട്ട് ഞങ്ങൾ എല്ലാവർക്കും ഉറക്കം പോലും ഇല്ലായിരുന്നു. അത്രയും ടെൻഷനും പിന്നെ എക്സൈറ്റ്മെന്റും, പിന്നെ ഈ 14 ദിവസത്തെ ക്വാറന്റൈൻ ആണേലും ദിവസങ്ങൾ അങ്ങ് പോകുന്നില്ലായിരുന്നു. ഞങ്ങൾ എണ്ണി എണ്ണി ഇരിക്കുമായിരുന്നു. ഞങ്ങളുടെ മോളാണേലും അതെ, എന്നാ ജോ വരുന്നത്, എന്നാ ജോ വരുന്നതെന്ന് എന്നും ചോദിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവനെ കണ്ടപ്പം ഭയങ്കര ഇമോഷണൽ ആയി, സന്തോഷം തോന്നി. അങ്ങനെ വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അവന് വലിയ എന്നാ ഒരു വ്യത്യാസമൊന്നും ഇപ്പൊ ഞങ്ങളെ കണ്ടപ്പോഴാണേലും ഒരുപാട് നാള് കാണാതിരുന്ന് കണ്ട പോലത്തെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല അവന്. അവൻ വളരെ നാച്ചുറൽ ആയിട്ട് ഞങ്ങൾ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് അവൻ ഇപ്പോഴും. ആ കണ്ട നിമിഷം മുതൽ അവൻ ഞങ്ങളുമായിട്ട് ഇടപെടുന്നത്.
ഇപ്പൊ മഹാമാരി ആയതുകൊണ്ട് എപ്പോൾ തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ, ഇത് ഉറപ്പാകുന്നതുവരെ, മെജോയുടെ വരവോടെ.
ഉറപ്പായിട്ട് അങ്ങനെ ഒരു ആശങ്ക തോന്നിയായിരുന്നു ഞങ്ങൾക്ക്. ഇത് എത്ര കാലം നീണ്ടുപോകും, എന്ന് ഞങ്ങൾക്ക് അവിടെ പോയി ഇവനെ കൊണ്ടുവരാൻ പറ്റും എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്കൊരു അതൊരു ടെൻഷൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഡൽഹി വരെ യാത്ര ചെയ്യണം, എന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര, ക്വാറന്റീന് ഇതെല്ലാം ഉണ്ടായിട്ടും അവര് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ ഓക്കെ ഈ ചാൻസ് ഞങ്ങൾ എടുക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം ഇത് മിസ്സായാൽ പിന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ആരുമില്ല. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അവനെ എന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയത്തുമില്ല. അതുകൊണ്ടാണ് ഞങ്ങള് അങ്ങനെ ഇവരുടെ കൂടെ തന്നെ കൊണ്ടുവന്നേക്കാന്ന് തീരുമാനിച്ചത്.
ഇതിനു പുറമെ കൂടുതൽ ഒരു ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ടോ, എങ്ങനെയാണ് അവിടെ ഒറ്റയ്ക്ക് 3 വയസ്സുള്ള ഒരു കുട്ടി നിൽക്കുക എന്നുള്ള കാര്യത്തില്?
അവൻ അവിടെ ഹാപ്പി ആയിരുന്നു, അവൻ അവിടെ സേഫ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം വറി ചെയ്യുന്നില്ലായിരുന്നു. ഞങ്ങളുടെ രണ്ട് വീട്ടിലാണേലും അവന് അവിടെ നിൽക്കുന്നത് ഇഷ്ടമായിരുന്നു, എല്ലാവരുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ അവൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കത്ര വറി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവൻ ഇങ്ങോട്ട് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഞങ്ങൾക്ക് അവനെ പോയി കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പൊ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചും അന്വേഷിച്ചും ഇരിക്കുമായിരുന്നു. അവനെ സേഫ് ആയിട്ട് കൊണ്ടുവരാൻ വേണമായിരുന്നു, ചുമ്മാ നമുക്ക് കൊണ്ടുവരാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് ആലോചിച്ചൊക്കെയാണ് മെജോ വഴി ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയത്. മെജോ തന്നെ ഇങ്ങോട്ട് ഓഫർ ചെയ്താണ് അവര് കൊണ്ടുവരാന്ന്. അപ്പൊ അതിന് ഒരുപാട് നന്ദിയുണ്ട് മെജോയോടും ജിൻസിയോടും.
വളരെയധികം നന്ദി ഈ അനുഭവങ്ങൾ SBS മലയാളവുമായി പങ്കുവച്ചതിന്. കോവിഡ് മൂലം രാജ്യാന്തര അതിർത്തികൾ അടച്ചതിനെ തുടർന്ന് 1 വർഷത്തിലധികം കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കേണ്ടി വന്ന ഡേവിഡ് എന്ന 3 വയസ്സുകാരൻ ഇന്നലെ വീണ്ടും കുടുംബത്തെ കണ്ടതിന്റെ സന്തോഷവും ഈ യാത്രയുടെ അനുഭവങ്ങളും കുടുംബാംഗങ്ങൾ SBS മലയാളവുമായി പങ്കുവച്ചതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. വരും ദിവസങ്ങളിൽ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഈ പരിപാടി വീണ്ടും കേൾക്കാവുന്നതാണ്.